പതിനെട്ടാം അധ്യായത്തിൽ ദൈവം തന്റെ ന്യായവിധിയിൽ ഓരോ വ്യക്തിയോടും പ്രത്യേകമായും വ്യക്തിപരമായും ഇടപെടുകയാണ്. പതിനെട്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, താൻ നൽകുന്നത് തന്റെ അഭിപ്രായമല്ലെന്ന് ഇതാ വീണ്ടും യഹസ്കേൽ വ്യക്തമാക്കുകയാണ്. താൻ പറയുന്നത് ദൈവത്തിന്റെ വചനമാകുന്നു എന്നാണ് അവനിവിടെ ഈ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാം വാക്യത്തിൽ, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന് നിങ്ങൾ ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ല് പറയുന്നത് എന്ത്? താൻ നൽകുന്നത് വളരെ വ്യക്തമായ ഒരു ചിന്തയാകുന്നു. ഇസ്രായേൽ മക്കൾ ഒരു പഴഞ്ചൊല്ല് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. യിരെമ്യാവ് ഇത് രണ്ട് പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട്. മൂന്നാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന് അവർ അന്നാളിൽ ഇനി പറയുകയില്ല. പിന്നീട് വിലാപങ്ങളിൽ അവൻ ഇത് ഉദ്ധരിക്കുന്നത്, ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്ത് ഇല്ലാതെയായിരിക്കുന്നു, അവരുടെ അകൃത്യങ്ങൾ ഞങ്ങൾ ചുമക്കുന്നു. വിലാപങ്ങൾ 5:7. പുറപ്പാടിലെ ഒരു വാക്യത്തിന്മേലാണ് ജനങ്ങൾ ഈ പഴഞ്ചൊല്ല് ഉറപ്പിച്ചിരിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ നാം ഇങ്ങനെ കാണുന്നു, നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു, എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. പുറപ്പാട് 20:5-6. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ വാക്യത്തിൽ നിന്നും അവൻ എടുത്ത പഴഞ്ചൊല്ല് ശരിയല്ല എന്നതാണ്. തിരുവചനത്തിലെ ഒരു വാക്യത്തെ അതിന്റെ സന്ദർഭം പരിഗണിക്കാതെ എടുക്കുന്നത് കൊണ്ടുള്ള അപകടമാണിത്. ഈ പഴഞ്ചൊല്ലിന്റെ ഊന്നൽ അപ്പന്മാർ ചെയ്ത പാപം മൂലം മക്കൾ കഷ്ടപ്പെടുന്നു എന്നതിലാണ്. ശരിയാണ്, യെരുശലേം കഷ്ടം സഹിക്കുകയായിരുന്നു ഈ പറഞ്ഞ സമയത്ത്. എന്നാൽ ഈ പഴഞ്ചൊല്ലിലൂടെ അവർ അർത്ഥമാക്കുന്നത് പോലെ പിതാക്കന്മാരുടെ പാപം മാത്രമായിരുന്നില്ല അവരുടെ കഷ്ടതയ്ക്ക് കാരണം, അവരുടെ പാപത്തിനുള്ള ശിക്ഷ കൂടിയായിരുന്നു അത്. എന്നാൽ ഈ ജനം ദൈവത്തെ പഴിക്കുകയാണ്. പിതാക്കന്മാർ മുന്തിരിങ്ങ തിന്നു, മക്കൾ അതിനെ പിഴ കൊടുത്തു എന്നത് ഒരളവ് വരെ ശരിയാണ്. എന്നാൽ ദൈവം ന്യായം വിധിക്കുന്നത് വ്യക്തിപരമായാണ്. അപ്പനെയോ മകനെയോ അവന്റെ പെരുമാറ്റമനുസരിച്ച് ദൈവം ന്യായം വിധിക്കുന്നു. ഇത് നിത്യജീവനെ സംബന്ധിച്ചുള്ള ഒരു ന്യായവിധിയല്ല. പിന്നെയോ, ഈ ലോക ജീവിതത്തെ സംബന്ധിച്ചുള്ളതും ഒരു വ്യക്തി ദൈവത്തെ അനുസരിച്ചോ അനുസരിച്ചില്ലയോ എന്നുള്ളതിനനുസരിച്ചും ഉള്ള ന്യായവിധിയാണ്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപിതാവേ, താങ്കൾ ഒരു മദ്യപനോ ദുർമാർഗിയോ ആകുന്നു എങ്കിൽ അതിന്റെ ശിക്ഷ താങ്കൾ നേരിട്ട് ദൈവത്തിൽ നിന്നും വാങ്ങുമ്പോൾ തന്നെ അതിന്റെ പരിണിത ഫലങ്ങൾ, അതിന്റെ നിന്ദ, ദാരിദ്ര്യം, കഷ്ടത, രോഗാവസ്ഥ, ഇതൊക്കെ താങ്കളുടെ പ്രിയപ്പെട്ട മക്കൾക്കും സമ്മാനിക്കുന്നുണ്ട് എന്ന കാര്യം മറക്കരുത്. ഇന്ന് ഈ വിധത്തിൽ ക്ലേശിക്കുന്ന പ്രിയ മക്കളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളെ ശിക്ഷിക്കാൻ പോകുന്നത് നിങ്ങൾ വ്യക്തിപരമായി ദൈവത്തോട് ചെയ്ത തെറ്റിന്റെ പേരിലായിരിക്കും. അവനെ നിങ്ങൾ അനുസരിക്കുമെങ്കിൽ സമൃദ്ധിയായി നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് മനസ്സാണ്. യെഹെസ്കേൽ 18:3 നമുക്കൊരുമിച്ച് നോക്കാം. എന്നാണ് നിങ്ങൾ ഇനി ഇസ്രായേലിൽ ഈ പഴഞ്ചൊല്ല് പറവാൻ ഇടവരികയില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇവിടെ ജീവിക്കുമെന്ന പദം അല്ലെങ്കിൽ അതിന്റെ രൂപം 13 പ്രാവശ്യം ഈ അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അതുപോലെ മരിക്കുമെന്ന വാക്ക് 14 പ്രാവശ്യം കാണുന്നു. നാം ഇവിടെ ജീവിതവും മരണവും കാണുന്നുണ്ട്. എന്നാൽ അത് നിത്യജീവനും നിത്യമരണവും എന്ന നിലയിലല്ല അതേക്കുറിച്ച് ദൈവം ഇവിടെ പറയുന്നത്. ഈ ജീവിതത്തിൽ വ്യക്തിജീവിതങ്ങളെ താൻ ന്യായം വിധിക്കുന്നതിനെ കുറിച്ചാണ് ദൈവം ഇവിടെ പറയുന്നത്. ഈ കാഴ്ചപ്പാടിലൂടെ വേണം ഈ മുഴുവൻ അധ്യായത്തെയും നാം വീക്ഷിക്കാൻ. ഇനിയും 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, സകല ദേഹികളും എനിക്കുള്ളവർ, അപ്പന്റെ പ്രാണനും മകന്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത്, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. എന്നാൽ ഒരു മനുഷ്യൻ നീതിമാനായിരുന്നു, നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ, പൂജാഗിരികളിൽ വെച്ച് ഭക്ഷണം കഴിക്കുകയോ ഇസ്രായേൽ ഗ്രഹത്തിന്റെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുകയോ കൂട്ടുകാരന്റെ ഭാര്യയെ വഷളാക്കുകയോ ഋതുവായ സ്ത്രീയുടെ അടുക്കൽ ചെല്ലുകയോ ആരോടും അന്യായം പ്രവർത്തിക്കുകയോ ചെയ്യാതെ കടം വാങ്ങിയവന് പണയം മടക്കിക്കൊടുക്കുകയും ആരോടും പിടിച്ചു പറിക്കാതെ തന്റെ അപ്പം വിശപ്പുള്ളവന് കൊടുക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും പലിശയ്ക്ക് കൊടുക്കുകയോ ലാഭം വാങ്ങുകയോ ചെയ്യാതിരിക്കുകയും നീതികേട് ചെയ്യാതെ വണ്ണം കൈ മടക്കിക്കൊള്ളുകയും മനുഷ്യർക്ക് തമ്മിലുള്ള വ്യവഹാരത്തിൽ നേരോടെ വിധിക്കുകയും എന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും എന്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്നവൻ നീതിമാൻ, അവൻ നിശ്ചയമായി ജീവിച്ചിരിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. വളരെ നീണ്ടൊരു ഭാഗമാണല്ലോ വായിച്ചത്. ദൈവം പറയുകയാണ്, സകല ദേഹികളും തനിക്കുള്ളതാണ്. പിതാക്കന്മാരുടെ പാപങ്ങൾ മക്കളുടെ മേൽ വരുന്നു എങ്കിൽ അതിന് കാരണം പിതാക്കന്മാരുടെ ദുഷ്ടതകളെ മക്കൾ പിന്തുടർന്നു എന്നതുകൊണ്ടാണ്. ഓരോ മനുഷ്യനും അവന്റെ സ്വന്തം പാപത്തിനായിരിക്കും മരിക്കുക. ആവർത്തന പുസ്തകം 24:16 വാക്യത്തിൽ നാം വായിക്കുന്നു, മക്കൾക്ക് പകരം അപ്പന്മാരും അപ്പന്മാർക്ക് പകരം മക്കളും മരണശിക്ഷ അനുഭവിക്കരുത്, താൻ താന്റെ പാപത്തിന് താൻ താൻ മരണശിക്ഷ അനുഭവിക്കണമെന്ന്. അതെ, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ദൈവം ഓരോ വ്യക്തിയെയും ന്യായം വിധിക്കും. പൂജാഗിരികളിൽ വെച്ച് ഭക്ഷണം കഴിക്കുകയോ എന്നത് വിഗ്രഹാരാധനയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ചെയ്യാത്ത മനുഷ്യൻ നീതിമാനും ദൈവത്തിന്റെ ചട്ടങ്ങളിൽ നടന്നവനും അവന്റെ കൽപ്പനകളെ അനുസരിച്ചവനുമാകുന്നു. അവൻ നിശ്ചയമായി ജീവിച്ചിരിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇവിടെ ദൈവം പറയുന്നത് നിത്യമായ ജീവിതത്തെക്കുറിച്ചല്ല, ഈ ഭൗമിക ജീവിതത്തെക്കുറിച്ചാണ്. ഈ ജീവിതത്തിൽ ദൈവം അവനെ അനുഗ്രഹിക്കും. പഴയ നിയമത്തിലെ അനുഗ്രഹം ഇതാണ്. 18:10 നോക്കിക്കാട്ട്, എന്നാൽ അവന് ഒരു മകൻ ജനിച്ചിട്ട് അവൻ നിഷ്കണ്ടകനായിരുന്ന് രക്തം ചൊരിക, അവയിൽ ഏതെങ്കിലും ചെയ്യേണ്ടതിനും ചെയ്യാതിരിക്കുക, പൂജാഗിരികളിൽ വെച്ച് ഭക്ഷണം കഴിക്കുക, കൂട്ടുകാരന്റെ ഭാര്യയെ വഷളാക്കുക, എളിയവനോടും ദരിദ്രനോടും അന്യായം ചെയ്യുക, പിടിച്ചു പറിക്കുക, പണയം മടക്കി കൊടുക്കാതിരിക്കുക, വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുക, മ്ലേച്ഛത പ്രവർത്തിക്കുക, പലിശയ്ക്ക് കൊടുക്കുക, ലാഭം വാങ്ങുക എന്നീ വക ചെയ്യുന്നവനായാൽ അവൻ ജീവിച്ചിരിക്കുമോ? അവൻ ജീവിച്ചിരിക്കയില്ല. അവൻ ഈ മ്ലേച്ഛതകളൊക്കെയും ചെയ്തുവല്ലോ, അവൻ മരിക്കും, അവന്റെ രക്തം അവന്റെ മേൽ വരും. നോക്കുക, നീതിമാനായ മനുഷ്യന് അഭക്തനായ ഒരു മകൻ ഉണ്ടായേക്കാം. വഷളനായ മകൻ മൂലം ഭാരപ്പെടുന്ന നീതിമാനെ ഒരുപക്ഷെ താങ്കൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലേ. നീതിമാനായ മനുഷ്യന്റെ മകൻ പാപം ചെയ്താൽ ദൈവം അവനെ, അതെ, ആ മകനെ ന്യായം വിധിക്കും. അവന്റെ പിതാവിനെ അല്ല ദൈവം ന്യായം വിധിക്കുന്നത്. 14 നാം വായിക്കുന്നു, എന്നാൽ അവന് ഒരു മകൻ ജനിച്ചിട്ട് അവൻ തന്റെ അപ്പൻ ചെയ്ത സകല പാപങ്ങളും കണ്ട് പേടിച്ച് അങ്ങനെയുള്ളതിനെ ചെയ്യാതെ പർവ്വതങ്ങളിൽ വെച്ച് ഭക്ഷണം കഴിക്കുക, ഇസ്രായേൽ ഗ്രഹത്തിന്റെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുക, കൂട്ടുകാരന്റെ ഭാര്യയെ വഷളാക്കുക, ആരോടെങ്കിലും അന്യായം ചെയ്യുക, പണയം കൈവശം വെച്ചുകൊണ്ടിരിക്കുക, പിടിച്ചുപറിക്കുക എന്നിവകയൊന്നും ചെയ്യാതെ വിശപ്പുള്ളവന് അപ്പം കൊടുക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും നീതികേട് ചെയ്യാതെ വണ്ണം കൈ മടക്കിക്കൊള്ളുകയും പലിശയും ലാഭവും വാങ്ങാതിരിക്കുകയും എന്റെ വിധികളെ നടത്തി എന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ അപ്പന്റെ അകൃത്യ നിമിത്തം മരിക്കാതെ ജീവിച്ചിരിക്കും. ഇനിയും ഇതിന്റെ മറുവശം ചിന്തിക്കുക. ഒരു മകൻ തന്റെ അപ്പന്റെ ദുഷ്ടവഴികളെ പിന്തുടരുന്നില്ല എന്നങ്ങ് തീരുമാനിച്ചു. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള പല ഉദാഹരണങ്ങൾ നാം കാണുന്നുണ്ട്. പഴയ ആഹാസ് ഒരു ദുഷ്ടനായ രാജാവായിരുന്നു, എന്നാൽ അവന്റെ മകൻ ഹിസ്കിയാവ് ഒരു വലിയ ഉണർവിന് നേതൃത്വം നൽകിയവനായിരുന്നു. യോശിയാവ് ഒരു ശ്രദ്ധേയനായ മനുഷ്യനായിരുന്നു, എന്നാൽ അവന്റെ പിതാവ് വളരെ ദുഷ്ടത നിറഞ്ഞവനായിരുന്നു. ഒരു വ്യക്തി തന്റെ ജീവിതം ഏതു വഴിയിൽ ജീവിച്ചു എന്നതിനനുസരിച്ച് ന്യായം വിധിക്കപ്പെടും എന്നത്ര ദൈവം പറയുന്നത്. എന്നാൽ താൻ ഇവിടെ പറയുന്നത് നിന്ദ്യമായ ജീവിതത്തെക്കുറിച്ചല്ല, എന്നാൽ ഇപ്പോൾ ഇവിടെ വെച്ചുള്ള ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേലിനെ ദൈവം ന്യായം വിധിക്കുന്നതിന്റെ അടിസ്ഥാനം ഇതാകുന്നു എന്ന് അവർ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 20 ഒന്ന് നോക്കിക്കാട്ട്, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകന്റെ അകൃത്യം വഹിക്കേണ്ട. നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ മേലും ഇരിക്കും. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ഈ അധ്യായത്തിൽ ഇത് 2 നാം കാണുന്നുണ്ട്. മുൻപ് 4 നാം ഇത് കണ്ടല്ലോ, പാപം ചെയ്ത ദേഹിയാണ് മരിക്കുന്നത്. ഇതൊരു നിത്യസത്യമാണ്. ഇവിടുത്തെ ഊന്നൽ ശാരീരിക മരണത്തിനാണ് എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയും 31 നാം വരികയാണ്, നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവിൻ, നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവിൻ. ഇസ്രായേൽ ഗ്രഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു? ആധുനിക മനഃശാസ്ത്രത്തിന് ശരിയായ ഉത്തരം കൊടുക്കുന്നതാണ് ഈ അധ്യായത്തിന്റെ പഠിപ്പിക്കൽ. ഒരു വ്യക്തി ഗുണം കെട്ടവനോ വഴക്കാളിയോ ഒക്കെ ആകുന്നത് അവന്റെ അമ്മ അവനെ ശരിയായി ശ്രദ്ധിക്കാഞ്ഞതുകൊണ്ടും അവനെ അവഗണിച്ചതുകൊണ്ടുമാണ് എന്നത്രേ ആധുനിക മനഃശാസ്ത്രത്തിന്റെ വാദം. എന്റെ പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാനാവില്ല എന്ന ഒരു മുന്നറിയിപ്പ് ഞാൻ തരട്ടെ. ദൈവത്തിന്റെ മുമ്പിൽ താങ്കൾ തനിയേ നിൽക്കണം. താങ്കൾ ഒരു പാപിയായത് താങ്കളിൽ തന്നെ പാപിയായതുകൊണ്ടാണ്. ഓരോ വ്യക്തിയും വ്യക്തിപരമായി ദൈവം മുൻപിൽ നിൽക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ താങ്കൾക്ക് അപ്പനെയോ അമ്മയെയോ പഴിചാരി ശിക്ഷയിൽ നിന്നും ഇളവ് നേടാൻ സാധ്യമല്ല. അല്ല, ചിലർക്ക് അപ്പനെയോ അമ്മയെയോ പറഞ്ഞ് രക്ഷപ്പെടുവാനും സാധ്യമല്ല. തങ്ങൾ ജീവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിയർ ഈ ജീവിതത്തിൽ തന്നെ ന്യായം വിധിക്കപ്പെടുമെന്ന് എഹെസ്കേൽ ഇവിടെ വളരെ വ്യക്തമായി പറയുകയാണ്. 18-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം കൂടി ഞാൻ വായിക്കാം. മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്കിഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചുകൊള്ളുവിൻ. ശിക്ഷാവിധിയെ ഒഴിവാക്കുന്നതിനായി ഒരു പാപിക്ക് ദൈവം അവസരം കൊടുക്കുന്നത് എന്തിന്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നാം ഇവിടെ കാണുന്നു. ഇത് ദൈവത്തിന്റെ സ്വഭാവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് വേണം ഒന്ന് ശിക്ഷിക്കാൻ എന്ന ചിന്തയോടെ ഇരിക്കുന്ന ചിലരെ താങ്കൾക്ക് അറിയാം. തനിക്കൊന്ന് ശിക്ഷിക്കാൻ ആരും തെറ്റ് ചെയ്യുന്നില്ലല്ലോ എന്നായിരിക്കും അവരുടെ ഭാരം. ചിലർ അങ്ങനെയാണ്, ആരെയും ശിക്ഷിക്കാനോ ശാസിക്കാനോ കഴിയുന്നില്ലെങ്കിൽ ഈ അധികാരം കൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണ് അവരുടെ ചിന്ത. അതുകൊണ്ട് ഒരു വ്യക്തി ചെയ്ത 100 നന്മകളെ അവർ കണ്ണടച്ചും അതുപോലെ അതിനെ അറിയാതെയും ഇരിക്കും. ഒരു ചെറിയ തെറ്റിന്റെ പേരിൽ അവർ ഭൂലോകം മുഴുവൻ ഇളക്കി മറിക്കുകയും ചെയ്യും. അങ്ങനല്ലേ? എന്നാൽ ദൈവം അങ്ങനെയല്ല. മരിക്കുന്നവന്റെ മരണത്തിൽ അവൻ ഒട്ടും ഇഷ്ടമില്ല. നഷ്ടപ്പെടുന്നവനെ കുറിച്ച് ദൈവത്തിന് ദുഃഖമാണ്. കാരണം അവനും ദൈവത്തിന്റെ ഒരു പൈതലാകുന്നു. ദൈവം അവനെ സൃഷ്ടിച്ചതാണ്. എന്നാൽ ദൈവത്തിന്റെ വിലക്കുകളെ ലംഘിച്ച് മനുഷ്യൻ മരണത്തിലേക്ക് പോകുന്നു എന്നാണ് വാസ്തവം. ദൈവത്തിന് എല്ലാവരോടും സ്നേഹമാണ്. താങ്കൾ ആരുമായിക്കൊള്ളട്ടെ. പിന്നെയും ദൈവം ഇവിടെ പറയുന്നത് ഭൗതിക മരണത്തെക്കുറിച്ചാണ്. ആരെങ്കിലും മരിക്കുന്നത് കാണുന്നതിൽ ഇന്ന് ദൈവത്തിന് താല്പര്യമില്ല. അത് തനിക്ക് തന്റെ ഇഷ്ടത്തിന് അന്യമായതാണ്. മനുഷ്യവർഗത്തിന്റെ മരണത്തെ അവൻ ആഗ്രഹിക്കുന്നില്ല. ലാസറിന്റെ കല്ലറയ്ക്കൽ നമ്മുടെ കർത്താവ് കരഞ്ഞതിനെ ഓർക്കുക. അവൻ ലാസറിന്റെ മരണത്തിൽ നിന്നും മടക്കി വരുത്താൻ പോകുന്നു എങ്കിൽ കൂടിയും അവൻ ആ മരണത്തിൽ കണ്ണുനീർ വാർത്തു. മനുഷ്യൻ മരിക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയിലൂടെയല്ല, പിന്നെയോ മനുഷ്യന്റെ പാപം മൂലമാണ്. ഇനിയും 19-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 19-ാം അധ്യായത്തിൽ 2 വിലാപങ്ങൾ നാം കാണുന്നുണ്ട്. 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിന്റെ പ്രഭുവിനെ കുറിച്ചുള്ള വിലാപമാണ്. 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിന്റെ തെക്കേ രാജ്യമായ യഹൂദദേശത്തെ ഓർത്തിട്ടുള്ള വിലാപമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1-ഉം 2-ഉം വാക്യങ്ങൾ, 19-ന്റെ 1-ഉം 2-ഉം. നീ ഇസ്രായേലിന്റെ പ്രഭുവിനെ കുറിച്ചൊരു വിലാപം ചൊല്ലേണ്ടത്, നിന്റെ അമ്മ ആരായിരുന്നു? ഒരു സിംഹി തന്നെ. അവൾ സിംഹങ്ങളുടെ ഇടയിൽ കിടന്ന് തന്റെ കുട്ടികളെ ബാലസിംഹങ്ങളുടെ ഇടയിൽ വളർത്തി. ചില വേദ വ്യാഖ്യാതാക്കൾ പറയാൻ ശ്രമിക്കുന്നത് പോലെ ഇത് യെഹെസ്കേലിന്റെ വിലാപമല്ല, ഇത് കർത്താവിന്റെ വിലാപമാണ്. അതെ, പിന്നീട് യെരുശലേമിന്റെ അവസ്ഥയെ കണ്ട് കരഞ്ഞ അതേ കർത്താവിന്റെ വിലാപം. യഹൂദയുടെ പ്രഭുക്കന്മാരെ കുറിച്ച് വിലപിക്കുന്നവൻ അവനാണ്. ജനങ്ങളുടെ കാര്യത്തിൽ തീരെ പരിഗണനയില്ലാതിരുന്ന യഹൂദ ദേശത്തിലെ ഭരണകർത്താക്കളായിരുന്നു ഈ പ്രഭുക്കന്മാർ. യെരുശലേമിൽ വാണ രാജാക്കന്മാർക്ക് യെഹെസ്കേൽ നൽകിയ പ്രത്യേക പേരാണ് പ്രഭുക്കന്മാർ എന്നത്, പ്രത്യേകിച്ചും സിദക്കിയാവിന്. ഈ വിലാപത്തിന്റെ സമയത്ത് അവിടെ ഭരണം നടത്തിയിരുന്നത് സിദക്കിയാവായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് താങ്കളെക്കുറിച്ച് പരിഗണനയുള്ളത് ആർക്കാണ്? ഞാൻ വിചാരിക്കുന്നു വളരെ കുറച്ചു പേർക്കേ ഉള്ളൂ എന്ന്. താങ്കളുടെ സഹപ്രവർത്തകർക്ക് താങ്കളുടെ കാര്യത്തിൽ പരിഗണനയുണ്ടോ? താങ്കളുടെ സഭയിലെ അംഗങ്ങൾക്ക് വാസ്തവത്തിൽ താങ്കളുടെ കാര്യത്തിൽ താല്പര്യമുണ്ടോ? താങ്കളുടെ കുടുംബത്തിന് താങ്കളിൽ താല്പര്യമുണ്ടോ? വളരെ സമർത്ഥനായ ഒരു ബിസിനസ്സുകാരൻ ഒരിക്കൽ പറഞ്ഞു, സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്റെ കാര്യത്തിൽ ഇന്ന് താല്പര്യമുള്ളത് ആർക്കാണെന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. എല്ലാവരും, എന്റെ കുടുംബം ഉൾപ്പെടെയുള്ളവർ താല്പര്യപ്പെടുന്നത് എന്നിൽ നിന്നും അവർക്ക് എന്ത് കിട്ടും എന്നതിലാണ്. ഇതെത്ര സങ്കടകരമല്ലേ? എന്നാൽ ദൈവം താങ്കളുടെ കാര്യത്തിൽ താല്പര്യമുള്ളവനാകുന്ന സുഹൃത്തെ, കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ദൈവം, ഉള്ളംകരങ്ങളിൽ വഹിക്കുന്ന ദൈവം. സുഹൃത്തെ, അവന് എന്നിലും താല്പര്യമുണ്ട്. നാം ജീവിക്കുന്ന ഈ വിശാലമായ പ്രപഞ്ചത്തിൽ നമ്മെ ഏറ്റവും ആശ്വസിപ്പിക്കുന്ന കാര്യം ഇതല്ലേ? മനുഷ്യന്റെ സ്നേഹത്തിൽ എപ്പോഴും സ്വാർത്ഥതയുടെ ഒരു അംശമുണ്ടായിരിക്കും. എന്നാൽ ദൈവം താങ്കളെ താങ്കളുടെ നന്മയ്ക്കായി സ്നേഹിക്കുന്നു. നാം വളരെ ചെറിയവരാണ്. എന്നാൽ ദൈവം നമ്മുടെ ഓരോരുത്തരുടെ മേലും തൻ്റെ ദൃഷ്ടി വെച്ച് നമ്മെ താല്പര്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് താങ്കളെ ധൈര്യപ്പെടുത്തുന്നില്ലേ? നിന്റെ അമ്മ ആരായിരുന്നു? ഒരു സിംഹി തന്നെ. ആരാണ് ഈ സിംഹി? ഈ അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് ഇസ്രായേൽ രാഷ്ട്രത്തെ സൂചിപ്പിക്കുന്നു എന്ന നിഗമനത്തിലാണ് നാം എത്തുന്നത്. 13-ാം വാക്യം ഇസ്രായേലിന്റെ പ്രവാസത്തെ സൂചിപ്പിക്കുന്നതായും നാം കാണുന്നു. അതുകൊണ്ട് ഈ അധ്യായത്തിൽ പറയുന്ന സിംഹി ഇസ്രായേൽ രാഷ്ട്രമാണ്. അവളാണ് രാജാക്കന്മാരെ പുറപ്പെടുവിച്ചത്. പക്ഷേ അവർ പട്ടുപോയി. അവൾ പ്രവാസത്തിൽ പോകേണ്ടതായും വന്നു. 19:3-4 വാക്യങ്ങൾ അവൾ തന്റെ കുട്ടികളിൽ ഒന്നിനെ വളർത്തി. അതൊരു ബാലസിംഹമായി തീർന്നു. അത് ഇര തേടി പിടിപ്പാൻ ശീലിച്ചു. മനുഷ്യരെ തിന്നുകളഞ്ഞു. ജാതികൾ അവന്റെ വസ്തുത കേട്ടു. അവരുടെ കുഴിയിൽ അവൻ അകപ്പെട്ടു. അവർ അവനെ കൊളുത്തിട്ട് മിസ്രയീം ദേശത്ത് കൊണ്ടുപോയി. അവൾ തന്റെ കുട്ടികളിൽ ഒന്നിനെ വളർത്തി. അതൊരു ബാലസിംഹമായി തീർന്നു. ഈ ബാലസിംഹം യഹോവാഹാസ് ആയിരുന്നു. അവൻ യോശിയാവിന്റെ അകാല മരണത്തിന് ശേഷം 3 മാസം മാത്രമേ സിംഹാസനത്തിൽ ഇരുന്നുള്ളൂ. ഫറവോ നെഖോ 2-ാമൻ അവനെ സ്ഥാനഭ്രഷ്ടനാക്കുകയായിരുന്നു. അന്ന് അക്ഷരികമായി തന്നെ അവന്റെ മൂക്കിൽ കൊളുത്തിട്ട് ചരടിൽ ബന്ധിച്ച് അവനെ മിസ്രയീം ദേശത്തേക്ക് കൊണ്ടുപോയി. മിസ്രയീമിൽ പ്രവാസിയായിരിക്കെ തന്നെയാണ് അവൻ മരിച്ചത്. 2 രാജാക്കന്മാർ 23:31-34 വാക്യങ്ങളിലും യിരെമ്യാ പ്രവചനം 22:11-12 വാക്യങ്ങളിലും ഇവിടെ വായിക്കുന്നു, തന്റെ കുട്ടികളിൽ മറ്റൊന്നിനെ എടുത്ത് ബാലസിംഹമാക്കി എന്ന് പറയുന്നത് യഹോയാക്കീനെ കുറിച്ചാണ്. നെബുക്കനേസർ അവനെ സ്ഥാനഭ്രഷ്ടനാക്കുന്നത് വരെ കേവലം 3 മാസമേ അവനും സിംഹാസനത്തിൽ ഇരുന്നുള്ളൂ. യഹോയാക്കീൻ ബാബേലിൽ 37 വർഷം തടവിൽ കഴിഞ്ഞു. അവനൊരിക്കലും സ്വദേശത്തേക്ക് മടങ്ങിയില്ല. 19:10-12 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നിന്റെ അമ്മ മുന്തിരിത്തോട്ടത്തിൽ വെള്ളത്തിനരികെ നട്ടിരിക്കുന്ന മുന്തിരിവല്ലി പോലെയാകുന്നു. വളരെ വെള്ളമുള്ളതുകൊണ്ട് അത് ഫലപ്രദവും തഴച്ചതുമായിരുന്നു. അതിൽ അധിപതികളുടെ ചെങ്കോലുകൾക്കായി ബലമുള്ള കൊമ്പുകളുണ്ടായിരുന്നു. അത് തിങ്ങിയ കൊമ്പുകളുടെ ഇടയിൽ വളർന്നു പൊങ്ങിയിരുന്നു. അത് പൊക്കം കൊണ്ടും കൊമ്പുകളുടെ പെരുപ്പം കൊണ്ടും പ്രസിദ്ധമായിരുന്നു. തന്റെ കുട്ടികളിൽ മറ്റൊന്നിനെ എടുത്ത് ബാലസിംഹമാക്കിയെന്ന് പറയുന്നത് യഹോയാക്കിനെ കുറിച്ചാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇസ്രായേൽ ദേശത്തെ പ്രതിയുള്ള വിലാപം ഇതാകുന്നു. 10 മുതലുള്ള വാക്യങ്ങളിൽ ഈ ജനം ആ ദേശത്ത് വന്നു. ദൈവം അവരെ അനുഗ്രഹിച്ചു. അവർ ആ മണ്ണിൽ നട്ട ഒരു മുന്തിരിവള്ളി പോലെയായിരുന്നു. ഇപ്പോൾ ആ മുന്തിരിവള്ളി പിഴുതെറിയേണ്ടി ഇരിക്കുന്നു. അവർ പ്രവാസികളായി പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്രായേലിന്റെ ധാർമ്മിക അധപ്പതനത്തിന്റെ ചരിത്രത്തിൽ വർണ്ണിച്ചിരിക്കുന്ന ഒരു ദുഃഖഗാനമാണിത്. അവളുടെ ബാലസിംഹങ്ങൾ ശത്രുവിന്റെ കുഴിയിൽ അകപ്പെട്ടു. അവളുടെ ആശയ്ക്ക് ഭംഗം വന്നു. എന്നാൽ ശത്രുവിന്റെ കെണിയിൽ അകപ്പെടാത്ത, ശത്രുവിന്റെ തലയെ തകർക്കുന്ന ഒരു ബാലസിംഹം അവൾക്കുണ്ട്. ഉൽപ്പത്തി പുസ്തകം 49:9 യഹൂദ ഒരു ബാലസിംഹം എന്നാണ് യാക്കോബ് യഹൂദയെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. സംഖ്യാപുസ്തകം 23:24 നാം ഇങ്ങനെ വായിക്കുന്നു, ഇതാ ജനം സിംഹിയെപ്പോലെ എഴുന്നേൽക്കുന്നു, ബാലസിംഹത്തെപ്പോലെ തെളിഞ്ഞു നിൽക്കുന്നു. വെളിപ്പാട് പുസ്തകം 5:5 കർത്താവായ യേശുക്രിസ്തുവിനെ യഹൂദ ഗോത്രത്തിലെ ബാലസിംഹം എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ആശയ്ക്ക് ഭംഗം വന്ന് ശത്രുവിന്റെ കുഴിയിൽ അകപ്പെട്ട് ക്ലേശിക്കുന്ന ഒരു വ്യക്തിയാകുന്നു താങ്കൾ. എങ്കിലിതാ, സർവജയാളിയായ ഒരു രക്ഷകൻ താങ്കൾക്കുണ്ട്. സ്വയത്തിലുള്ള ആശ്രയത്വവും അരുതാത്ത വഴികളും വിട്ടുതിരിഞ്ഞ് അനുതാപത്തോടെ അവന്റെ അരികിലേക്ക് അടുത്തില്ല. അവൻ നമ്മോട് കണക്ക് ചോദിക്കുന്നത് വ്യക്തിപരമായിട്ടാണ്. അവൻ താങ്കളെ വ്യക്തിപരമായി അറിയുന്നു. അവന്റെ കണ്ണിന് യാതൊന്നും മറഞ്ഞിരിക്കുന്നില്ല. താങ്കളെ സ്വന്തം പ്രാണൻ നൽകി സ്നേഹിച്ച, ഇന്ന് താങ്കളെ സ്നേഹിക്കുന്ന ക്രിസ്തുയേശുവിൽ ആശ്രയിച്ച് അനുഗ്രഹീത ജീവിതം നയിക്കാൻ കർത്താവ് താങ്കളെ സഹായിക്കട്ടെ.